ഈ ദിവസങ്ങളിൽ നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒബദ്യാവിന്റെ പുസ്തകത്തിൽ ദൈവശബ്ദം നിരന്തരമായി മറുതലിച്ച അതിനോട് എതിർത്തു നിന്നതായ യേശാവിനെക്കുറിച്ചും അവന്റെ വംശത്തെക്കുറിച്ചും നാം ചിന്തിച്ചു. അഹങ്കാരമാണ്, മനുഷ്യഹൃദയത്തിലെ അഹങ്കാരമാണ് ദൈവത്തോട് മറുതലിക്കുവാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്നത്. ഈ അഹങ്കാരമാണ് അതിന്റെ കാരണം. ഇന്ന് ഈ ചെറിയ പുസ്തകം, അതെ ഓബദ്യാവിന്റെ പുസ്തകം നാം പഠിച്ച് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ ഇത് വീണ്ടും വീണ്ടും വായിക്കുകയും പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്യണം എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. വാസ്തവത്തിൽ ഈ പുസ്തകം പഠിക്കുവാൻ തുടങ്ങിയത് എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി. യേശാവിനെക്കുറിച്ച് എനിക്കും വളരെ സംശയമുണ്ടായിരുന്നു. ഈ ജ്യേഷ്ഠാവകാശത്തിന് ഇത്ര വിലയുണ്ടെന്ന് ഞാൻ പലപ്പോഴും കരുതിയിരുന്നില്ല. എന്നെ സ്വയപരിശോധന ചെയ്യുവാനും ദൈവത്തിന്റെ കരങ്ങളിൽ ഒന്നുകൂടി പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിക്കുവാനും ഒക്കെ എനിക്ക് അവസരമുണ്ടായി. താങ്കൾക്കും അപ്രകാരം എന്തെങ്കിലുമൊക്കെ അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് എനിക്കുറപ്പുണ്ട്. അത് ഒരു കത്തെഴുതി എന്നെ അറിയിക്കുമോ? തുടർന്നുള്ള പഠനത്തിലൂടെ ദൈവം താങ്കളെ കൂടുതലായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നാം പഠിക്കുവാൻ പോകുന്നത് ഓബദ്യാവിന്റെ പ്രവചനം 15 വാക്യം മുതൽക്കാണ്. 10 മുതൽ 14 വരെ നാം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അവിടുത്തെ പ്രധാന വിഷയമായി കണ്ടത് അഹങ്കരിച്ച ഏദോമിന്റെ 5 വലിയ തെറ്റുകളാണ്. ഇവയെല്ലാം അഹങ്കാരത്തിൽ നിന്നും ഉടലെടുത്തതായിരുന്നു. ഇനിയും നാം കാണുവാൻ പോകുന്നത് ഏദോമിന്മേൽ വരുവാൻ പോകുന്ന വിപത്താണ്. 15 വാക്യം ഞാനൊന്ന് വായിക്കട്ടെ. സകല ജാതികൾക്കും യഹോവയുടെ നാൾ അടുത്തിരിക്കുന്നു. നീ ചെയ്തിരിക്കുന്നത് പോലെ നിന്നോടും ചെയ്യും. നിന്റെ പ്രവൃത്തി നിന്റെ തലമേൽ തന്നെ മടങ്ങിവരും. യഹോവയുടെ നാൾ അടുത്തിരിക്കുന്നു. ഞാൻ നിങ്ങളെ ഒരു കാര്യം ഓർപ്പിക്കട്ടെ, യഹോവയുടെ നാൾ എന്ന ഈ ശൈലി മഹോപദ്രവകാലത്തോടുകൂടി ആരംഭിക്കുന്ന ഒരു സംഭവ പരമ്പരയുടെ ആ കാലത്തെ കാണിക്കുന്ന സാങ്കേതിക പദപ്രയോഗമാണ്. താങ്കളും ഞാനും ജീവിക്കുന്നത് കൃപായുഗത്തിലാണ്, അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ദിവസത്തിലാണ്. ക്രിസ്തുവിനുള്ളതെടുത്ത് നമ്മെ കാണിച്ചു തരുന്ന പരിശുദ്ധാത്മാവിലാണ് ഇന്നത്തെ ഊന്നൽ. യഥാർത്ഥ വിശ്വാസികളെ ഈ ഭൂമിയിൽ നിന്നും എടുത്തുകൊള്ളപ്പെട്ടതിന് ശേഷം യഹോവയുടെ നാൾ ആരംഭിക്കും. അന്ധകാരത്തോടും മഹോപദ്രവകാലത്തിന്റെ ന്യായവിധിയോടും കൂടിയാണ് ഇത് ആരംഭിക്കുന്നത്. ആ ഭയങ്കരമായ സമയത്തിന് ശേഷം നീതിസൂര്യൻ തന്റെ ചിറകിൻ കീഴിൽ രോഗോപശാന്തിയോടുകൂടി ഉദിക്കും. അതായിരിക്കും ക്രിസ്തു തന്റെ രാജ്യം ഭൂമിയിൽ സ്ഥാപിക്കുവാൻ കടന്നു വരുന്ന സമയം. നാം ഇവിടെ ഓബദ്യാവിന്റെ പുസ്തകത്തിൽ നിന്ന് വായിച്ച 15 വാക്യത്തിൽ പറയുന്നത് സകല ജാതികൾക്കും യഹോവയുടെ നാൾ അടുത്തിരിക്കുന്നു. എല്ലാ രാജ്യങ്ങളെയുമാണ് ഇവിടെ കാണിക്കുന്നത്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 25 അധ്യായത്തിൽ ക്രിസ്തു തന്നെ പറഞ്ഞു, അവൻ തന്റെ രാജ്യം സ്ഥാപിക്കുവാൻ ഭൂമിയിലേക്ക് വരുമ്പോൾ സകല രാജ്യങ്ങളെയും ന്യായം വിധിക്കുമെന്ന്. തുറന്നു പറഞ്ഞാൽ പണ്ടുണ്ടായിരുന്നതും ഇന്ന് ഭൂമിയിൽ ഇല്ലാത്തതുമായ അനേകം രാജ്യങ്ങളുണ്ടല്ലോ, അവരെ ഇപ്പോൾ എഴുന്നേൽപ്പിച്ച് ന്യായം വിധിക്കുമോ? അതോ വെളിപാട് പുസ്തകം 20:11-15 വരെ പറഞ്ഞിരിക്കുന്ന വെള്ളസിംഹാസന ന്യായവിധിയുടെ സമയത്താണോ അവരെ ന്യായം വിധിക്കുന്നതെന്ന് വ്യക്തമല്ല. ഈ വിഷയത്തിന്മേൽ പലർക്കും പല അഭിപ്രായങ്ങളാണ്. എന്റെ അഭിപ്രായത്തിൽ സകല ജാതികൾക്കും യഹോവയുടെ നാൾ അടുത്തിരിക്കുന്നു എന്ന് ഓബദ്യാവ് പറയുമ്പോൾ അർത്ഥമാക്കുന്നത് അന്ത്യസമയത്ത് ഏതോം വീണ്ടും ഒരു രാഷ്ട്രമാകും എന്നത്രേ. ഈ കാര്യത്തെക്കുറിച്ച് താങ്കൾക്ക് സംശയമുണ്ടെങ്കിൽ ഇസ്രായേലിന്റെ ചരിത്രം തന്നെ നോക്കിയാൽ മതിയല്ലോ. 25 നൂറ്റാണ്ടുകളായി ഇസ്രായേൽ ഒരു രാഷ്ട്രമല്ലായിരുന്നല്ലോ. പക്ഷേ 1948 അവർ ഒരു രാഷ്ട്രമായി. സകല ജാതികൾക്കും യഹോവയുടെ നാൾ അടുത്തിരിക്കുന്നു എന്ന് ഓബദ്യാവ് പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് സകല രാഷ്ട്രങ്ങളും എന്ന് തന്നെയാണ്. പണ്ടുണ്ടായിരുന്നതും ഇന്നില്ലാത്തതുമായ രാഷ്ട്രങ്ങളും ന്യായവിധിക്കായി വരും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഒരു രാഷ്ട്രം, ഓരോ രാഷ്ട്രവും ദൈവത്തോടാകുന്നു കടപ്പെട്ടിരിക്കുന്നത്. ദൈവത്തിന്റെ തിരുവചനം ഇത് വളരെ വ്യക്തമാക്കുന്നുണ്ട്. ഉദാഹരണമായി ആവർത്തന പുസ്തകം 21:1-3 വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നത് നിന്റെ ദൈവമായ യഹോവ നിനക്ക് അവകാശമായി തരുന്ന ദേശത്ത് വയലിൽ ഒരുത്തനെ കൊന്നിട്ടിരിക്കുന്നത് കാണുകയും അവനെ കൊന്നവൻ ആരെന്ന് അറിയാതിരിക്കുകയും ചെയ്താൽ നിന്റെ മൂപ്പന്മാരും ന്യായാധിപതിമാരും പുറത്തു ചെന്ന് കൊല്ലപ്പെട്ടവന്റെ ചുറ്റുമിരിക്കുന്ന അതത് പട്ടണം വരെയുള്ള ദൂരം അളക്കണം. കൊല്ലപ്പെട്ടവന് അധികം അടുത്തിരിക്കുന്ന പട്ടണത്തിലെ മൂപ്പന്മാർ വേല ചെയ്യിക്കാത്തതും നുഖം വെക്കാത്തതുമായ ഒരു പശുക്കിടാവിനെ കൊണ്ടുവരേണം. ഇവിടെ വേറൊരു വിധത്തിൽ പറഞ്ഞാൽ, പൊതുവഴിയിൽ ഒരു മനുഷ്യനെ കൊല ചെയ്തിട്ടിരിക്കുന്നത് കണ്ടാൽ ആ ശവത്തോടെ ഏറ്റവും അടുത്ത പട്ടണം ഏതെന്നറിയുവാൻ അവർ അളക്കണമായിരുന്നു. ആ വ്യക്തിയെ കൊന്നതാരെന്ന് കണ്ടുപിടിക്കേണ്ട ചുമതല ഏറ്റവും അടുത്ത പട്ടണത്തിനായിരുന്നു. ദൈവം നൽകിയ ഒരു വലിയ പ്രമാണം തന്നെയായിരുന്നു അത്. അനേക ക്രിസ്ത്യാനികൾ പറയാറുണ്ട്, തങ്ങളുടെ പൗരത്വം സ്വർഗത്തിലാകുന്നു, സഭയുടെ തല സ്വർഗത്തിലാകുന്നു എന്നുള്ളത് സത്യം തന്നെ. പക്ഷേ സഭയുടെ പാദങ്ങൾ ഭൂമിയിൽ തന്നെയാണ് എന്ന് മറക്കരുത്. തങ്ങളാൽ ആവോളം ദൈവത്തിന് വേണ്ടി താൻ ആയിരിക്കുന്ന സമൂഹത്തിൽ സ്വാധീനം ചെലുത്തുക എന്ന വലിയൊരു ഉത്തരവാദിത്വം ദൈവത്തിന്റെ ഓരോ മക്കൾക്കുമുണ്ട്. നമ്മുടെ രാഷ്ട്രം ദൈവത്തോട് കടംപ്പെട്ടിരിക്കുകയാണ്. നാം ആ രാഷ്ട്രത്തിന്റെ ഭാഗമാണല്ലോ. നാം ഈ രാഷ്ട്രത്തിലെ ഒന്നാന്തരം പൗരന്മാരായി, ഉത്തരവാദിത്വമുള്ള പൗരന്മാരായി ജീവിക്കേണ്ടതാണ്. സമൂഹത്തിൽ അന്യായക്കാരായി ദോഷികളായി ജീവിച്ചിട്ട് നല്ല പൗരനാണ് നാം, നമ്മുടെ രാജ്യത്തിൻ്റെ ഉത്തമ പൗരന്മാരാകുന്നു എന്ന് വീമ്പിളക്കിയാൽ അതിൽ യാതൊരു യാഥാർത്ഥ്യവുമില്ല. നാം ദൈവം നമ്മെ ആക്കിയിരിക്കുന്ന രാഷ്ട്രത്തിൻ്റെ, രാജ്യത്തിൻ്റെ ഭാഗമാണ്. ഓരോ രാഷ്ട്രവും ക്രിസ്തുവിനെ അംഗീകരിച്ചോ ഇല്ലയോ എന്ന അടിസ്ഥാനത്തിൽ ദൈവം അതിനെ ന്യായം വിധിക്കും എന്നിവിടെ അർത്ഥം വരുന്നില്ല. അതിന്റെ പ്രധാന കാരണം, ഇന്നുവരെയും ഒരു രാഷ്ട്രവും പൂർണ്ണമായും പൂർണ്ണഹൃദയത്തോടെ ക്രിസ്തുവിനെ അംഗീകരിച്ചിട്ടില്ല എന്ന് കാണുവാൻ സാധിക്കും. ഏതെങ്കിലും രാജ്യത്തെക്കുറിച്ച് ക്രിസ്തീയ രാജ്യം എന്ന് പറയുന്നത് തെറ്റാണ്. അങ്ങനെ ഒരു രാജ്യവുമില്ല. 15 വാക്യത്തിന്റെ ബാക്കി ഭാഗം പറയുന്നത്, നീ ചെയ്തിരിക്കുന്നത് പോലെ നിന്നോടും ചെയ്യും, നിന്റെ പ്രവൃത്തി നിന്റെ തലമേൽ തന്നെ മടങ്ങി വരും. ഓബദ്യാവ് പ്രവചിച്ചതുപോലെ തന്നെ ഏതോം നശിപ്പിക്കപ്പെട്ടു. യെരുശലേം നശിപ്പിക്കപ്പെട്ടതിന് ശേഷമാണ് ആദ്യം ബാബിലോൺ ഏതോം പിടിച്ചടക്കിയത്. ഇടിച്ചു തകർത്ത് അകത്ത് കടക്കുവാൻ പ്രയാസമായിരുന്ന പെട്ര പട്ടണത്തിൽ ചാരന്മാരെ അയച്ച് അവരിലൂടെയാണ് ആ പട്ടണം പിടിച്ചടക്കിയത്. പിന്നീട് മക്കബീയന്മാരും ഒടുവിലായി റോമക്കാരും ഏതോം നശിപ്പിച്ചു. 70 ശേഷം ഏതോം എന്നൊരു രാജ്യം ഭൂമിയിൽ ഇല്ല. ഏതോം ഇനിയും ഒരു രാഷ്ട്രമായി ഉയർന്നു വരുമോ എന്നുള്ളത് തർക്കവിഷയമാണ്. അത് വന്നാലും ഇല്ലെങ്കിലും നമുക്ക് വിഷയമല്ല. വന്നാൽ നല്ലത്, ഇല്ലെങ്കിലും സാരമില്ലല്ലേ. 16 വാക്യത്തിൽ നാം വായിക്കുന്നത്, നിങ്ങൾ എന്റെ വിശുദ്ധ പർവ്വതത്തിൽ വെച്ച് കുടിച്ചതുപോലെ സകല ജാതികളും ഇടവിടാതെ കുടിക്കും, അവർ മോന്തിക്കുടിക്കുകയും ജനിക്കാത്തവരെ പോലെ ആകുകയും ചെയ്യും. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ ദൈവം ഏതോമിനോട് പറയുകയാണ്, നീ ചെയ്തിരിക്കുന്നത് പോലെ നിന്നോടും ചെയ്യും, നിനക്കും അതേപോലെ തന്നെ പകരം ചെയ്യും. നല്ലവർക്ക് നന്മയും തെറ്റുകാർക്ക് ശിക്ഷയും നൽകുന്ന പ്രമാണമാകുന്നു ഇത്. യേശു പറഞ്ഞു, നിങ്ങൾ വിധിക്കുന്നത് പോലെ നിങ്ങളെയും വിധിക്കും. മറ്റുള്ളവരെ ഏതോം കഷ്ടപ്പെടുത്തിയതുപോലെ ഏതോമും കഷ്ടപ്പെടും. ഈ സത്യം ചരിത്രത്തിൽ ഉടനീളം നാം കാണുന്നു. ഓരോ രാഷ്ട്രത്തിന്റെയും ചരിത്രം വിളിച്ചറിയിക്കുന്നത് അവർ മറ്റുള്ളവരോട് എങ്ങനെ പ്രവർത്തിച്ചോ അതുപോലെ അവർക്കും കിട്ടി. 17 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ ഈ പുസ്തകത്തിന്റെ രണ്ടാമത്തെയും ഒടുവിലത്തേതുമായ ഭാഗത്തേക്ക് കടന്നു വരുന്നു. വളരെ ചുരുക്കം വാക്യങ്ങളുള്ളതിൽ ഇസ്രായേലിനെ പരാമർശിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഏദോമിനെ നശിപ്പിക്കുവാൻ പോകുന്നു എങ്കിൽ ഇസ്രായേലിനെ ഉദ്ധരിക്കുവാൻ പോകുന്നു. ഈ ചെറിയ രാജ്യമാകുന്ന ഇസ്രായേൽ ദൈവത്തിന്റെ പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതാണ്. സർവശക്തനായ ദൈവത്തിന്റെ പരിപാടിയിലെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓരോ വ്യക്തിയെക്കുറിച്ചും താങ്കൾ ആരുമായിക്കൊള്ളട്ടെ, താങ്കളെക്കുറിച്ച് ദൈവം ചിന്തിക്കുന്നില്ല എങ്കിൽ താങ്കൾ ഇവിടെ കാണുകയില്ലായിരുന്നു എന്നതാണ് രസകരം. താങ്കൾ ദൈവത്തിന്റെ മനസ്സിലുണ്ട്, അവിടുത്തെ പ്ലാനിലുണ്ട്. അവിടുത്തോട് ചേർന്നാണോ താങ്കളുടെ കാൽവെപ്പ് എന്നതാണ് പ്രശ്നം. നിത്യതയിലേക്ക് അവനോട് ചേർന്നാണോ അതോ അവനെതിരായിട്ടാണോ താങ്കൾ പ്രവേശിക്കുവാൻ പോകുന്നത്? അവിടുത്തെ പദ്ധതികളും പരിപാടികളും നടക്കും എന്ന കാര്യത്തിന് സംശയമില്ല. അവനോടുകൂടെ എങ്കിൽ താങ്കളും വിജയിക്കും. പ്രിയ സുഹൃത്തെ, എങ്ങനുണ്ട് ജീവിതം? ദൈവത്തോടുകൂടെയാണോ മുൻപോട്ട് പോകുന്നത്? കുടുംബമായി ദൈവത്തിന്റെ പ്ലാനിലും പദ്ധതിയിലുമാണോ താങ്കൾ? അവിടുത്തെ ഹിതപ്രകാരം അല്ല എങ്കിൽ താങ്കൾ ഒരിക്കലും സംതൃപ്തി പ്രാപിക്കില്ല. ജീവിതം അരക്ഷിതമായിരിക്കും, അരോചകമായിരിക്കും. ദൈവം ഇസ്രായേലിനെ ശിക്ഷിച്ചെങ്കിലും ഒരു രാജ്യം എന്ന സ്ഥിതിയിൽ നിന്നും അവരെ എന്നേക്കും നശിപ്പിക്കില്ല. 17 വാക്യത്തിൽ നാം കാണുന്നു, എന്നാൽ സിയോൻ പർവ്വതത്തിൽ ഒരു രക്ഷിത ഗണമുണ്ടാകും, അത് വിശുദ്ധമായിരിക്കും. യാക്കോബ് ഗ്രഹം തങ്ങളുടെ അവകാശങ്ങളെ കൈവശമാക്കും. എന്നാൽ സിയോൻ പർവ്വതത്തിൽ ഒരു രക്ഷിത ഗണമുണ്ടാകും. സിയോൻ പർവ്വതത്തിലാണല്ലോ ലോകത്തിനുള്ള രക്ഷ നൽകുന്നത്. ഇന്ന് എനിക്കും നിങ്ങൾക്കും രക്ഷ നൽകിയത് അവിടെയാണല്ലോ. കർത്താവായ യേശുക്രിസ്തു ഗോൽഗോഥായിൽ വന്ന് എനിക്കും നിങ്ങൾക്കും വേണ്ടി മരിച്ചു. അവിടുന്ന് വീണ്ടും ഈ ഭൂമിയിലേക്ക് വരുവാൻ പോകുന്നു. ആ സമയത്ത് അവന്റെ പാദങ്ങൾ ഒലിവുമലയിൽ നിൽക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അവൻ യെരുശലേമിലേക്ക് വരും. പിന്നീട് അവൻ സിയോൻ പർവ്വതത്തിൽ നിന്നാണ് ഭരിക്കുവാൻ പോകുന്നത്. അത് വിശുദ്ധമായിരിക്കും എന്ന് നാം വായിക്കുന്നു. ഇന്നിവിടെ ഒരു വിശുദ്ധിയുമില്ല. പക്ഷേ കർത്താവായ യേശുക്രിസ്തു വന്ന് ഭരിക്കുവാൻ തുടങ്ങിക്കഴിയുമ്പോൾ അവിടെ വിശുദ്ധമായിരിക്കും. പിന്നെ നാം വായിച്ചു, യാക്കോബ് ഗ്രഹം തങ്ങളുടെ അവകാശങ്ങളെ കൈവശമാക്കുമെന്ന്. ഈ അവതരണം എനിക്കിഷ്ടമാണ്. ഇന്ന് അവരുടെ അവകാശങ്ങൾ അവർ കൈവശമാക്കുന്നില്ല. അവർ ആ നാട്ടിലാണെന്ന കാര്യം സത്യം തന്നെ. അവർക്കിന്നൊരു രാഷ്ട്രമുണ്ടെന്നുള്ളത് സത്യം തന്നെ. അവർ ദേശത്തേക്ക് മടങ്ങി വന്നെങ്കിലും അവർ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വന്നില്ല. ഫലമോ, തങ്ങളുടെ അവകാശങ്ങളെ കൈവശമാക്കുവാൻ അവർക്ക് കഴിയുന്നില്ല. എന്തെങ്കിലും അവകാശമുണ്ടെന്ന് പറയുന്നതും അത് കൈവശമാണെന്ന് പറയുന്നതും തമ്മിൽ ഭയങ്കര വ്യത്യാസമാണല്ലേ. സുഹൃത്തെ, താങ്കളുടെ അവകാശം താങ്കൾക്ക് കൈവശമാക്കുവാൻ സാധിച്ചിട്ടുണ്ടോ? ക്രിസ്തുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം നൽകിയിട്ടുണ്ട്. താങ്കൾ ഈ അവകാശം കൈവശമാക്കിയിട്ടുണ്ടോ? 18 വാക്യത്തിൽ നാം വായിക്കുന്നു, അന്ന് യാക്കോബ് ഗ്രഹം തീയും, യോസഫ് ഗ്രഹം ജ്വാലയും, ഏശാവ് ഗ്രഹം താളടിയും ആയിരിക്കും. അവർ അവരെ കത്തിച്ച് ദഹിപ്പിച്ചു കളയും. ഏശാവ് ഗ്രഹത്തിന് ശേഷിപ്പുണ്ടാകെയില്ല. യഹോവയല്ലോ അരുളി ചെയ്തിരിക്കുന്നത്. ഏശാവിനുണ്ടാകുവാൻ പോകുന്ന പൂർണവും അന്ത്യവുമായ ന്യായവിധിയാണ് ഇവിടെ വായിച്ചത്. ഞാൻ വിശ്വസിക്കുന്നത് നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നിത്യരാജ്യത്തിന്റെ ഭാഗമായി ലോകത്തിലെ സകല രാജ്യങ്ങളും തീരുമ്പോഴും ഏശാവിന്റെ ഭവനമാകുന്ന ഏതോ രാജ്യം അതിൽ പ്രവേശിക്കില്ല. ഇതൊരു ശാപമായിട്ടോ അതുപോലെ അവർ നശിച്ചു പോകണമെന്നുള്ള ചിന്തയോടുകൂടിയോ പറയുന്നതല്ല. ഇതാണ് പരമാർത്ഥം. അവിടെ ആയിരിക്കാതെ അവരെ മാറ്റി നിർത്തുന്നത് എന്താണെന്നറിയാമോ? ഹൃദയത്തിലെ നിഗളം, ദൈവത്തെ കൂടാതെ തങ്ങൾക്ക് ജീവിക്കാമെന്ന് പ്രഖ്യാപിക്കുന്ന മനോഭാവമാണ് അഹങ്കാരം. പ്രിയ സുഹൃത്തെ, ദൈവത്തെ കൂടാതെ ജീവിക്കാം എന്നുള്ളത് താങ്കളുടെ വ്യക്തിപരമായ തീരുമാനമാകുന്നു. അങ്ങനെ വരുമ്പോൾ ദൈവത്തെ കൂടാതെ ഇപ്പോൾ മാത്രമല്ല നിത്യതയിലും താങ്കൾ ജീവിക്കേണ്ടി വരും. 19 വാക്യത്തിൽ നാം കാണുന്നത്, 19 വാക്യം, തെക്കേ ദേശക്കാർ ഏശാവിന്റെ പർവ്വതവും താഴ്വീതിയിലുള്ളവർ ഫലസ്തീൻ ദേശവും കൈവശമാക്കും. അവർ എഫ്രയീം പ്രദേശത്തെയും ശമരിയ പ്രദേശത്തെയും കൈവശമാക്കും. ബെന്യാമീനോ ഗിലയാദിനെ കൈവശമാക്കും. യഹൂദയുടെ തെക്കേ ഭാഗം ഏശാവിന്റെ പർവ്വതം കൈവശമാക്കത്തക്കവണ്ണം വിപുലീകരിക്കപ്പെടും. പടിഞ്ഞാറുള്ളവരെ ഫലസ്തീർ കൈവശമാക്കും. ബാക്കിയുള്ള ഭാഗം വടക്കേ രാജ്യക്കാർ പിടിച്ചടക്കും. ഏതോം നിശേഷം ശിക്ഷിക്കപ്പെടും. 20 വാക്യത്തിൽ നാം വായിക്കുന്നത്, ഈ കോട്ടയിൽ നിന്ന് പ്രവാസികളായി പോയ ഇസ്രായേൽ മക്കൾ സരഫത്ത് വരെ കനാന്യർക്കുള്ളതും സെഭാരതിലുള്ള യെരുശലേമ്യ പ്രവാസികൾ തെക്കേ ദേശത്തെ പട്ടണങ്ങളും കൈവശമാക്കും. വടക്ക് ലെബാനോനിൽ സോരിന്റെയും സീദോന്റെയും മധ്യത്തിലാണ് സരഫത്ത്. തെക്കേ ദേശത്തെ പട്ടണങ്ങൾ എന്നതുകൊണ്ട് തെക്കു ഭാഗത്ത് പ്രത്യേകിച്ച് സീനായ് മലകളെയാണ് ഉദ്ദേശിക്കുന്നത്. ദൈവം ഇസ്രായേലിനോട് വാഗ്ദത്തം ചെയ്ത ദേശം മുഴുവൻ അവർ കൈവശമാക്കും. ഏതാണ്ട് 300,000 ചതുരശ്ര മൈൽ സ്ഥലമാണ് ദൈവം അബ്രഹാമിന് വാഗ്ദാനം ചെയ്തത്. അവർക്ക് ഏറ്റവും അധികം കഴിവുണ്ടായിരുന്നപ്പോൾ, ഏറ്റവും അധികം ശക്തമായിരുന്നപ്പോൾ പോലും വെറും 30,000 ചതുരശ്ര മൈലെ അവർ കൈവശപ്പെടുത്തിയിരുന്നുള്ളൂ. ഈ പുസ്തകത്തിലെ ഉപദ്യാവിലെ ഏറ്റവും ഒടുവിലത്തെ വാക്യം നോക്കാം, 21 വാക്യം, യേശാവിന്റെ പർവ്വതത്തെ ന്യായം വിധിക്കേണ്ടതിന് രക്ഷകന്മാർ സിയോൻ പർവ്വതത്തിൽ കയറി ചെല്ലും. രാജ്യത്വം യഹോവയ്ക്കാകും. രക്ഷകന്മാർ എന്ന പദം ഉദ്ധാരകന്മാർ എന്ന അർത്ഥത്തിലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. രാജ്യത്വം യഹോവയ്ക്കാകും, തന്റെ രാജാവിനെ സിയോൻ പർവ്വതത്തിൽ ആക്കുക എന്ന വലിയ ഉദ്ദേശം നിവർത്തിക്കുവാൻ ദൈവം ഇന്ന് വ്യതിചലിക്കാതെ മടിച്ചു നിൽക്കാതെ മുന്നേറുകയാണ്. നോക്കണേ, ഭരണം നടത്തുവാൻ അവകാശപ്പെട്ടവൻ എത്തുന്നതുവരെ താൻ രാജ്യങ്ങളെ മറിച്ചിടുകയും തിരിച്ചിടുകയും ചെയ്യുമെന്ന് ദൈവം അരുളി ചെയ്യുന്നു. കാരണം മനുഷ്യന്റെ അഹങ്കാരമാണ്, ദൈവത്തെ കൂടാതെ ജീവിക്കാമെന്നുള്ള മനുഷ്യന്റെ മനോഭാവം. തന്റെ പദ്ധതിയിൽ നിന്ന്, പരിപാടിയിൽ നിന്ന് ദൈവം, അതെ, ദൈവത്തെ പിന്തിരിപ്പിക്കുവാൻ, വ്യതിചലിപ്പിക്കുവാൻ ആരെക്കൊണ്ടും ഒന്നിനെക്കൊണ്ടും സാധ്യമല്ല. യേശാവിന്റെ സന്തതിയായ ആർക്കും, ഒരു മൃഗത്തിനും അത് സാധ്യമല്ല. ഈ ഭൂമിയിൽ നടക്കുന്ന നിഗളിയായ ഒരു മനുഷ്യനും ദൈവത്തിന്റെ പരിപാടിയിൽ നിന്നും ഒരിഞ്ച് പോലും അവനെ മാറ്റുവാൻ സാധ്യമല്ല. ഇന്ന് അവൻ വിജയത്തിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്നു. രാജ്യത്വം ദൈവത്തിൻ്റെത് തന്നെ. മൃഗങ്ങളുടെ തല എപ്പോഴും താഴോട്ടാണല്ലോ, മനുഷ്യന്റെ തല മുകളിലോട്ടും. മൃഗങ്ങളെപ്പോലെ തല കുനിച്ചു പിടിച്ച് നടക്കുന്ന പുരുഷനെയും സ്ത്രീയെയും ഉയർത്തി തലപൊക്കി പിടിച്ചു നിർത്തുവാൻ പ്രാപ്തനായ ഒരേ ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ. പരിണാമ സിദ്ധാന്തം മനുഷ്യനെ ഒരു ഇഞ്ച് പോലും ഉയർത്തിയില്ല. ഇന്നത്തെ ദൈവമില്ലാത്ത ഒരു സിദ്ധാന്തങ്ങൾക്കും മനുഷ്യനെ ഉയർത്തുവാൻ സാധ്യമല്ല. ഈ പ്രമാണങ്ങളൊക്കെ മനുഷ്യനെ ദൈവശിക്ഷയ്ക്ക് മാത്രമേ യോഗ്യരാക്കൂ. മനുഷ്യനെ ഉയർത്തുവാൻ ക്രിസ്തുവിന് മാത്രമേ സാധിക്കൂ. കർത്താവ് തന്നെ പറഞ്ഞത്, ഞാനോ ഭൂമിയിൽ നിന്നും ഉയർത്തപ്പെട്ടാൽ സകല മനുഷ്യരെയും എങ്കിലേക്ക് ആകർഷിക്കും എന്നാണ്. യോഹന്നാന്റെ സുവിശേഷം 12:32. ഏത് വഴിക്കാണ് താങ്കൾ പോകുന്നത് സുഹൃത്തെ? നിഗളിച്ച്, അവിശ്വസിച്ച്, മറുതലിച്ച്, വിഷാദാത്മകമായി താഴോട്ട് 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 പോകുന്നുവോ? ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട താങ്കൾക്ക് തീർച്ചയായും യഥാസ്ഥാനപ്പെടാം. നിഗളം താങ്കൾക്ക് കളയാം, താഴ്മ ധരിക്കാം. താങ്കളുടെ നിഗളഭാവം മാറ്റിവെച്ച് നിസ്സഹായ സ്ഥിതിയിൽ രക്ഷകനായ ക്രിസ്തുവിന്റെ അടുത്തേക്ക് വരൂ. അവിടുന്ന് താങ്കളെ ഉയർത്തും. അതുകൊണ്ട് അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് അവന്റെ ബലമുള്ള കൈക്കീഴ് താനിരിപ്പീനെന്ന് പത്രോസിന്റെ ലേഖനത്തിൽ നാം വായിക്കുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, താങ്കളുടെ ജീവിതത്തിൽ ഈ പറഞ്ഞ വിധത്തിൽ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുവാൻ സാധിച്ചിട്ടുണ്ടോ? ദൈവത്തിന്റെ കരങ്ങളിൽ പൂർണ്ണമായും ഏൽപ്പിച്ചിട്ടുള്ള ഒരാൾ താഴ്മയുള്ള വ്യക്തിയായിരിക്കും, വിനയമുള്ള വ്യക്തിയായിരിക്കും. അങ്ങനെയുള്ള താഴ്മയും വിനയവും എപ്പോഴും അനുഗ്രഹത്തിന് കാരണമാണ്. അത് നമ്മുടെ കുടുംബജീവിതത്തിലായാലും വ്യക്തിജീവിതത്തിലായാലും ഈ താഴ്മയും വിനയവും നമ്മെ ഏറ്റവും അധികം അനുഗ്രഹത്തിലേക്ക് നയിക്കും. ഇന്ന് താങ്കളുടെ ജീവിതത്തെ ഈ പറഞ്ഞ വിധത്തിൽ സമർപ്പിക്കുവാൻ സാധിക്കുന്നു? ദൈവത്തോട് മറുതലിക്കുന്ന ആ ഭാഗം മനസ്സിലാക്കി ദൈവം പല പ്രാവശ്യം നമ്മെ ഓർമ്മിപ്പിച്ചിട്ടും എതിർത്തു നിൽക്കുന്ന, നാം സ്വാർത്ഥ മനോഭാവത്തോടെ മറുതലിച്ചു നിൽക്കുന്ന ആ സ്വഭാവങ്ങൾ, ആ ചിന്തകൾ നാം ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിൽ ഉപേക്ഷിച്ച് ദൈവഹിതപ്രകാരം നാം ജീവിക്കുവാൻ തയ്യാറാകുന്നു. അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമാകും. ഇന്ന് മുതലുള്ള നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ദിനങ്ങളും അങ്ങനെയായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം.